ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഡൽഹി കാർബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്, 66.91%. ഇന്ന് പൊതുസേവന പ്രക്ഷേപണ ദിനം. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവം ഇന്ന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള സൌരാഷ്ട്ര മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഡൽഹി കാർബോംബ് സ്ഫോടനത്തിൽ ഉത്തരവാദികളെ മുഴുവൻ അന്വേഷണ ഏജൻസികൾ പുറത്തുകൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന രണ്ടാമത്തെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സ്ഫോടന സംഭവത്തിന് ഉത്തരവാദികളായ ഓരോരുത്തരെയും ശക്തമായി നേരിടാൻ അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, ഡൽഹി പോലീസ് കമ്മീഷണർ, ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും ഡൽഹി ഗവൺമെന്റ് സഹായധനം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി രേഖാഗുപ്ത അറിയിച്ചു. സ്ഥായിയായ അംഗവൈകല്യം ഉണ്ടായവർക്ക് 5 ലക്ഷം രൂപ വീതവും സാരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സയും ലഭ്യമാക്കും. ഡൽഹി കാർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. പരിശോധനയ്ക്ക് വേണ്ടിവരുന്ന അധിക സമയം കണക്കാക്കി വിമാനത്താവളങ്ങളിൽ നേരത്തെ എത്തണമെന്ന് യാത്രക്കാർക്ക് എയർപോർട്ട് അതോറിറ്റിയും സ്വകാര്യ വിമാന കമ്പനികളും നിർദ്ദേശം നൽകി.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിൽ ഇന്നലെ രണ്ടാംഘട്ടത്തിൽ 69% വോട്ടിംഗ് രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ 65%ലേറെയായിരുന്നു പോളിംഗ്. ഇതോടെ ശരാശരി 66.91% പോളിംഗാണ് ബീഹാറിലുണ്ടായത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ബീഹാറിൽ ഇത്രയേറെ ഉയർന്ന ജനപ്രാതിനിധ്യം ഉണ്ടായതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. പുരുഷന്മാരിൽ 62.8% പേർ വോട്ട് ചെയ്തപ്പോൾ 71.6% സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തി. രണ്ട് ഘട്ടങ്ങളിലും കാര്യമായ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. 243 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം NDA ഭരണ തുടർച്ചയാണ് പ്രവചിക്കുന്നത്. ഇന്ന് പൊതുസേവന പ്രക്ഷേപണ ദിനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത 1947 നവംബർ 12 സ്മരണാർത്ഥമാണ് ദിനാചരണം. 2000 അന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജാണ് നവംബർ 12 ദേശീയ സേവന പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്ന തീരുമാനം സ്വീകരിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
ഒരേയൊരു തവണ മാത്രമാണ് മഹാത്മാജി റേഡിയോയിലൂടെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തത്. വിഭജനത്തിനുശേഷം കുരുക്ഷേത്രയിൽ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ റേഡിയോ പ്രക്ഷേപണം. സ്വാതന്ത്ര്യസമരസേനാനി രാജ്കുമാരി അമൃത് കൌറിനോടൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെ ബ്രോഡ്കാസ്റ്റിംഗ് ഹൌസിലെത്തിയത്. റേഡിയോയിലൂടെ സംസാരിക്കാൻ ആദ്യം വിസമ്മതിച്ച മഹാത്മാഗാന്ധി ഘനശ്യാംദാസ് ബിർളയുടെ ഉപദേശത്തെ തുടർന്നാണ് പ്രക്ഷേപണത്തിന് തയ്യാറായത്. ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗത്തിന്റെ മാതൃകയിൽ സ്റ്റുഡിയോ സജ്ജീകരിച്ചായിരുന്നു പ്രക്ഷേപണം. പിറ്റേന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിൽ മഹാത്മാഗാന്ധി റേഡിയോയുടെ അപാര സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു പ്രധാന തലക്കെട്ട്. ബിർള മന്ദിരത്തിലെ ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗങ്ങൾ പിന്നീട് ആകാശവാണി ശബ്ദലേഖനം ചെയ്തു തുടങ്ങി. പ്രസാർഭാരതിയുടെ പുരാരേഖകളായി അവ ഇന്നും സൂക്ഷിച്ചു വരുന്നു.
രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗാബ്രോണിൽ ബോട്സ്വാന പ്രസിഡന്റ് ഡ്യൂമ ബൊക്കോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയടക്കം മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. ഇന്നലെ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ വാങ്ചുക്കുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറി. ആഗോള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രാജാവ് ഒരുക്കിയ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കൊങ്കണി ഉൾപ്പെടെ 18 ഭാഷകളിൽ പ്രസ് റിലീസുകളും ഫോട്ടോകളും ലൈവ് യൂട്യൂബ് കവറേജും മാധ്യമങ്ങൾക്കായി തയ്യാറാക്കുമെന്ന് PIB പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ധീരേന്ദ്ര ഓജ പറഞ്ഞു. അഭിമുഖങ്ങൾക്ക് പ്രത്യേക സ്റ്റുഡിയോയും സജ്ജീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 8 ദിവസമായ ഇന്നലെ വൈകിട്ട് 6 1,16,00,000 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. വോട്ടർമാരുടെ 42%. നവംബർ 25 ആദ്യഘട്ട എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കാനാവുമെന്ന് രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. സംസ്ഥാനത്തെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഫയലുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ആവശ്യമായവ പരിശോധിക്കാൻ സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കൺവീനറുമായ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ സെക്രട്ടറിയോ അംഗമായിരിക്കും. ഇടുക്കി മൂലമറ്റം വൈദ്യുത നിലയം പൂർണ്ണമായി ഷട്ട്ഡൌൺ ചെയ്തു. രാവിലെ കുളമാവ് അണക്കെട്ടിന്റെ ഇൻടേക്ക് ഗേറ്റ് അടച്ചു. വൈദ്യുത നിലയം പൂർണ്ണമായി അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം മുൻനിർത്തിയാണ് ഇന്നലെ നടത്തേണ്ടിയിരുന്ന പൂർണ്ണ ഷട്ട്ഡൌൺ ഇന്നത്തേക്ക് മാറ്റിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള സൌരാഷ്ട്ര മത്സരം സമനിലയിൽ പിരിഞ്ഞു. തിരുവനന്തപുരത്ത് 330 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ കേരളം 3 വിക്കറ്റിന് 154 റൺസ് എടുത്ത ശേഷമാണ് കളി സമനിലയിലായത്. കാഴ്ചാപരിമിതരുടെ ആദ്യ വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ശ്രീലങ്കയെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 13.3 ഓവറിൽ 41 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 3 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യ ശ്രീലങ്ക യുഎസ്എ നേപ്പാൾ ഓസ്ട്രേലിയ പാകിസ്ഥാൻ എന്നീ 6 രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവം ഇന്ന്. ആലപ്പുഴയിൽ നിന്ന് ആർ രവികുമാർ.
മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ ഇന്ന് പൂയം തൊഴിലാണ്. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വലിയമ്മ സാവിത്രി അന്തർജനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പേഷിക്കും തിരുവാവരണം ചാർത്തി പൂജകൾ നടന്നു. ഇന്നലെ ക്ഷേത്രത്തിൽ മഹാദീപക്കാഴ്ച നടന്നു. മണ്ണാറശാല നാഗരാജ പുരസ്കാര സമർപ്പണവും നടന്നു. കലാനിലയം രാഘവൻ, കലാമണ്ഡലം ചന്ദ്രികാ മേനോൻ, വി വി സുബ്രഹ്മണ്യൻ, കുറൂർ വാസുദേവൻ നമ്പൂതിരി എന്നിവർക്കാണ് ഇക്കൊല്ലത്തെ മണ്ണാറശാല നാഗരാജ പുരസ്കാരം സമ്മാനിച്ചത്. ഗാനരചയിതാവ് കൈതപ്ര ദാമോദരൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാളെ ആയിലം ഉത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുഴുവൻ കുറ്റവാളികളുടെയും അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് KPCC രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ആശാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാ ദാസ് മുൻഷി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരടക്കം നേതാക്കൾ പങ്കെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിന്റെ അറസ്റ്റ് ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ മാത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാളത്തിലിരിക്കുന്ന പല ഉന്നതന്മാരെയും രക്ഷിക്കാനാണ് ഈ നീക്കമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. എൻ വാസുവിന്റെ അറസ്റ്റ് ഇത്രയും വൈകാൻ കാരണമെന്താണെന്ന് ഗവൺമെന്റ് വിശദീകരിക്കണമെന്ന് വികസിത അനന്തപുരി പദയാത്ര ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടനത്തിന് അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിൽ ഗവൺമെന്റ് വീഴ്ച വരുത്തിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരിൽ നിന്ന് 1 കോടി ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വൃശ്ചികം 1 ഒപ്പ് ശേഖരണം ഉദ്ഘാടനം ചെയ്യും. വിവരാവകാശ അപേക്ഷകളിൽ സമയബന്ധിതമായി മറുപടി നൽകാത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി അപേക്ഷകർക്ക് നൽകുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ കോഴിക്കോട്ട് അറിയിച്ചു. കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ സമയബന്ധിതമായി ലഭിക്കാൻ എല്ലാ പൌരന്മാർക്കും മൌലികാവകാശമുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞു. വയനാട് പുൽപ്പള്ളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് നേരെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ KGMO പ്രതിഷേധമറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വരുത്തുന്ന വീഴ്ചകളിൽ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തവും മാതൃകാപരവുമായ നിയമനടപടികൾ ഉറപ്പാക്കണമെന്ന് സംഘടന തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ആഗോള സംവാദ പരമ്പരയായ അന്താരാഷ്ട്ര കോൺക്ലേവ് ഓൺ ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ തോട്ട് ഇന്ന് ആരംഭിക്കും. പ്രൊഫസർ അനിൽ സഹസ്രബുദ്ധെ വിശിഷ്ടാതിഥിയാകുന്ന പരിപാടിയിൽ പ്രമുഖ നയരൂപീകരണ വിദഗ്ധർ പങ്കെടുക്കും. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ 100-ാം ജന്മവാർഷിക ആഘോഷങ്ങൾ തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ പുയം തിരുനാൾ ഗൌരി പാർവതിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു. സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം യേശുദാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ, തിരുവിഴ ജയശങ്കർ തുടങ്ങി ഒട്ടേറെ സംഗീതജ്ഞരുടെ ഗുരുനാഥനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്, 66.91%. ഇന്ന് പൊതുസേവന പ്രക്ഷേപണ ദിനം. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവം ഇന്ന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള സൌരാഷ്ട്ര മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.